إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي رسول الله صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. സഹോദരങ്ങളെ, നമ്മൾ മുസ്ലിങ്ങളാകുന്നു. അള്ളാഹുവാണ് ഈ ദീൻ നമ്മെ പഠിപ്പിച്ചത്. നമ്മെ മുസ്ലിങ്ങൾ എന്ന് പേര് വിളിച്ചതും റബ്ബാണ്. ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, അള്ളാഹു പറഞ്ഞു, അവനാണ് നിങ്ങളെ മുസ്ലിങ്ങൾ എന്ന് പേര് വിളിച്ചത്. അള്ളാഹുവിൻ്റെ ദീനിലാണ് നാം ഉള്ളത് എന്നത് ബോധ്യമുള്ളവരായിരിക്കണം നമ്മൾ. അതിലായിക്കൊണ്ട് മരിക്കാൻ അങ്ങേയറ്റത്തെ ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനകളും ഉള്ളവരായിരിക്കണം നാം. ഈ ദീനിൻ്റെ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന വിഭാഗങ്ങളാണ്, ഇതിൻ്റെ രണ്ട് എതിർവശങ്ങളിൽ നിൽക്കുന്ന വിഭാഗങ്ങളാണ് യഹൂദികളും നസ്രാനികളും. നാം ഓരോരുത്തരും ഏറ്റവും ചുരുങ്ങിയത് 17 തവണയെങ്കിലും ഓതുന്ന പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ അതിലുള്ള ഒരേ ഒരു ദുആ നമുക്കറിയാമല്ലോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഇഹ്ദിന, അല്ലാഹുവേ നീ ഞങ്ങളെ വഴി നടത്തണമേ, ഹിദായത്തിലാക്കണമേ. അസ്സറാത്തൽ മുസ്തഖീം, അൽ മുസ്തഖീമായ സിറാത്തിൽ, നേരായ മാർഗത്തിൽ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ നിഅമത്ത് ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ, നീ അനുഗ്രഹങ്ങൾ വർഷിച്ചവരുടെ വഴിയിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ഗളബിന് നിന്റെ കോപത്തിന് വിധേയരായവരുടെ മാർഗത്തിലല്ല. വലദ്ദാലീൻ, ദുല്ലാലുകളായ ബലാലത്തിലായ പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മഗ്ദൂബു അലൈഹിം, കോപത്തിനിരയായവർ എന്നാൽ അൽ യഹൂദ്, യഹൂദികളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. വദ്ദുല്ലാലുഹുമുൻ നസാറ, വഴികേടിലായവർ ബലാലത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞത് നസ്രാനികളെയാണ്. നോക്കൂ സഹോദരങ്ങളെ, നാം ഓരോ ദിവസവും ഒരുപാട് ഒരുപാട് തവണ റബ്ബിനോട് ദുആ ചെയ്യുന്ന ഈ ദുആ എങ്ങനെയാണ്? ആ ദുആ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വുദു ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് ആ നിസ്കാരത്തിനുള്ള നിയ്യത്ത് കരുതി, അവനു മുന്നിൽ നമ്മുടെ ഇരു കൈകൾ നെഞ്ചത്തേക്ക് ചേർത്തുവെച്ച് അള്ളാഹുവിനോട് നാം ചെയ്യുന്ന ദുആ ആണിത്. അവൻ ഹംദ് ചെയ്യുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നു. അപ്പോഴതാ അല്ലാഹു ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ ഹംദ് ചെയ്തിരിക്കുന്നു, എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് മറുപടി പറയുന്നു. അർറഹ്മാൻ റഹീം എന്നടിമ പറയുമ്പോൾ, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ സനാ ചെയ്തിരിക്കുന്നു, എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു മറുപടി പറയുന്നു. മാലിക് യൗമിദ്ദീൻ എന്നടിമ പറയുമ്പോൾ, മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ ഇതാ വാഴ്ത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു പറയും. അപ്പോഴാണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. അള്ളാഹു പറയും ഹാദ ബൈനി വബൈന അബ്ദി, ഇതെനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. വലഅബ്ദി മാ സഅൽ, എന്റെ അടിമക്ക് അവൻ ചോദിക്കുന്നത് ലഭിക്കുന്നതായിരിക്കും. അവൻ ചോദിക്കുന്നത് ഞാൻ അവന് കൊടുക്കും. നമ്മളതാ ചോദിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അല്ലാഹു പറയും ഹാദാ ലഅബ്ദി വലഅബ്ദി മാ സഅൽ, ഈ ചോദിച്ചത് എന്റെ അടിമക്ക് ഞാൻ നൽകുന്നതാണ്, എന്റെ അടിമക്ക് അവൻ ചോദിച്ചത് ലഭിക്കുന്നതാണ്. അള്ളാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള, അള്ളാഹുവും അവന്റെ അടിമക്കും തമ്മിൽ പരസ്പരം അവൻ പകുത്തിട്ടുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസിൽ ഈ വാക്കുകളോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇങ്ങനെ നാം ചോദിക്കുന്ന കാര്യമാണ് സഹോദരങ്ങളെ, യഹൂദികളുടെയും നസ്രാനികളുടെയും മാർഗത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ പെടുത്തരുതേ എന്ന്, നീ നിഅമത്ത് ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന്. ആരാണ് അള്ളാഹു നിഅമത്ത് ചൊരിഞ്ഞവർ? അള്ളാഹു തന്നെ പറയുന്നു, വമയുത്ഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ഒമയുത്തഇല്ലാഹ വറസൂൽ, ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചത്, ഫഉലൈക, അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരായിരിക്കും, മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹു നിഅമത്ത് ചൊരിഞ്ഞവരുടെ കൂടെ, അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചവരുടെ കൂടെ. ആരാണവർ? മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അള്ളാഹുവിന്റെ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാ, സാലിഹുകൾ, വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. ദാലികൽ ഫദ്ലു മിനല്ലാഹ്, അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഔദാര്യമാണ്, ആ ആളുകളുടെ കൂടെ നമ്മെ ഉൾപ്പെടുത്തുക എന്നത്. നബിമാരുടെ തൊട്ടുടനെ അള്ളാഹു പറഞ്ഞു, സിദ്ദീഖുകൾ ഏറ്റവും അങ്ങേയറ്റത്തെ സത്യസന്ധരും, സത്യം കേട്ടാൽ വേഗത്തിൽ അത് സ്വീകരിക്കുന്നവരും, അവരുടെ നേതാവാണല്ലോ അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ ശുഹദ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദുകളായ, രക്തസാക്ഷികളായ മഹാന്മാരായ ആളുകൾ, ഹംസയെ പോലെ, മുസാബിനെ പോലെ മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരടിച്ചു മരിച്ചിട്ടുള്ള എല്ലാ കാലത്തുള്ള പഴയ കാലത്തെ നബിമാരുടെ കാലത്തുള്ളവരുമെല്ലാം ആ ഷുഹദയിൽപ്പെട്ടു. വസ്സാലിഹീൻ, സാലിഹുകളായ ആളുകളും, നേരത്തെ പറഞ്ഞവരെല്ലാം സാലിഹീൻ എന്ന വസ്സിൽ എന്ന വിശേഷണത്തിൽ ഉൾപ്പെടുന്നവരാണ്. നബിമാരും സിദ്ദീഖുകളും ഷുഹദാവുമെല്ലാം സാലിഹുകൾ തന്നെ. അവരല്ലാത്തവരും സാലിഹുകളിൽ ഉൾപ്പെടും. വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. സ്വർഗത്തിൽ നിന്റെ കൂടെ, നിന്റെ കണ്ണുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ, മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് കാണാൻ കഴിയുക എന്നത് എത്ര വലിയ ഭാഗ്യമാണ്. അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും അലിയെയും റളിയല്ലാഹു അൻഹും നിനക്ക് കാണാൻ സാധിക്കുക, അവരോട് നിനക്ക് സംസാരിക്കാൻ സാധിക്കുക എന്നത് അതിനേക്കാളും വലിയ ഭാഗ്യം എന്തുണ്ട് സഹോദര? എങ്കിൽ ഇവർക്ക് നേരെ എതിരായ മാർഗം അതാണ് യഹൂദികളുടെയും നസ്രാനികളുടെയും മാർഗം. അള്ളാഹു യഹൂദികളെ കോപത്തിനിരയായവർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? നസ്രാനികളെ ബലാലത്തിലായവർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ നമ്മെ പഠിപ്പിച്ചു തന്നു, യഹൂദികൾക്ക് അള്ളാഹുവിന്റെ ഗളവുണ്ടാകാനുള്ള കാരണം അവർക്ക്, അവർ സത്യം മനസ്സിലാക്കിയവർ അവരിലുണ്ടായിരുന്നു, അവർക്ക് അറിവുണ്ടായിരുന്നു, പക്ഷേ അവരത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞില്ലേ, ചില ആളുകളുണ്ട് അവർക്ക് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അയച്ചവന്റെ ദൂതനാണെന്ന കാര്യം അവർക്ക് നന്നായി അറിയാം. നബി അവർക്കറിയാം സ്വന്തം മക്കളെ അറിയുന്നത് പോലെ. ഏതു കൂട്ടത്തിൽ കണ്ടാലും മക്കളാർക്കെങ്കിലും സ്വന്തം മക്കളെ മാറിപ്പോകുമോ എന്നതുപോലെ മാറിപ്പോകാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ അവരവരുടെ കിതാബുകളിൽ നിന്ന്, അള്ളാഹു മുമ്പേ ഇറക്കിയ കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അറിഞ്ഞുകൊണ്ട് അവരിൽ പലരും ഹഖ് നിഷേധിക്കുകയാണ്. റസൂലിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് അവർ നിന്നരായി കാണുന്ന, നിരക്ഷരായി കാണുന്ന അറബികളിലായി പോയി, അവരുടെ തറവാട്ടിൽ വന്നില്ല, ബനൂ ഇസ്രായേലരിൽ വന്നില്ല. അതുകൊണ്ട് ഹസദ, അല്ലാഹു പറഞ്ഞില്ലേ, ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവർക്ക് അവരുടെ ഹസദ് കാരണത്താൽ, അസൂയ കാരണത്താൽ, ബഗ്യൻ അയ്യുനസ്സിൽ അല്ലാഹു മിൻ ഫദ്ലിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി,
അള്ളാഹു അവന്റെ ഔദാര്യം അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുന്നു എന്നതിലുള്ള വൈരം കാരണത്താൽ അതവർക്ക് പിടിച്ചില്ല. അള്ളാഹു ഉദ്ദേശിച്ചവരിൽ നിന്നാണ് അവൻ നബിയെ തെരഞ്ഞെടുക്കുക, അവർക്ക് അവരുടെ കൂട്ടത്തിൽ വന്നില്ല ആ ബഗി. അതുകൊണ്ട് അവർ ചെയ്ത കാര്യം എത്ര മോശമാണ്. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഹക്ക് നിഷേധിച്ചവരാണ് യഹൂദികൾ. നസ്രാനികളാകട്ടെ, അവർ നല്ലതുദ്ദേശിച്ചു, അള്ളാഹുവിലേക്ക് അടുക്കണമെന്നുദ്ദേശിച്ചു, പലതും ചെയ്തു, പക്ഷെ ഒന്നും ഇൽമിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, അറിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. എന്തൊക്കെയോ ഇങ്ങനെ കാട്ടിക്കൂട്ടി പലതും ചെയ്തു കൂട്ടി അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുമെന്ന് കരുതി, പക്ഷേ അള്ളാഹുവിന്റെ നൂറനുസരിച്ചായിരുന്നില്ല അവരുടെ അമലുകൾ. നോക്കൂ, ഇസ്ലാം ഇതിന്റെ രണ്ടിന്റെയും നടുവിലാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലവ് കരിഹൽ മുശ്രിക്കൂൻ. അള്ളാഹു പറഞ്ഞില്ലേ, ഹുവല്ലദീ അവനാണ്, അർസല റസൂലഹു അവന്റെ റസൂലിനെ അയച്ചത്, ബിൽ ഹുദാ ഹുദയും, വദീനിൽ ഹഖ് ഹക്കായ ദീനുമായി, സന്മാർഗവും സത്യദീനുമായി അവന്റെ റസൂലിനെ അയച്ചവനാകുന്നു അല്ലാഹു. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി എല്ലാ മതങ്ങൾക്കും മേൽ, എല്ലാ ദീനുകൾക്കും മുകളിൽ ഈ ദീനിനെ അല്ലാഹു വിജയിപ്പിക്കുവാൻ വേണ്ടി. വലവ് കരിഹൽ മുശ്രിക്കൂൻ, മുശ്രിക്കുകൾക്ക് അത് അരോചകമായാലും ശരി, അവർക്കത് പിടിച്ചിട്ടില്ലെങ്കിലും ശരി, അല്ലാഹു അവന്റെ ദീൻ അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും, അല്ലാഹു അവന്റെ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അവരുടെ അവർ അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തീകരിക്കാതെ സമ്മതിക്കുകയില്ല, അവനത് വിസമ്മതിച്ചിരിക്കുന്നു, അവന്റെ പ്രകാശം കെട്ടുപോകുക എന്നത് ഇല്ല. ഈ ദീനനെ തകർക്കാൻ ഒരാൾക്കും സാധ്യമല്ല, ഈ ദീനനെ നശിപ്പിക്കാൻ ഒരു ശത്രുവിനും സാധ്യമല്ല, ഈ ദീൻ നശിച്ചു പോവുകയില്ല. പക്ഷേ ഈ ദീനിൽ ഉണ്ടായിരുന്ന പലരും നശിച്ച് കുഫാറുകളും മുശ്രിക്കുകളും യഹൂദികളും നസ്രാനികളും ആയി മാറിപ്പോയേക്കാം. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതാണ് ദീൻ. ഈ ദീൻ ഹുദയും ദീനുൽ ഹഖുമാണ്. മുഫസ്സിറുകൾ പറഞ്ഞു, ഹുദ എന്നാൽ അൽ ഇൽമുൻ നാഫിഉ, ദീനുൽ ഹഖ് എന്നാൽ അൽ അമലു സാലിഹ്, ഹുദ സന്മാർഗം എന്നാൽ ഉപകാരപ്രദമായ ഇൽമാകുന്നു, അത് വിജ്ഞാനമാകുന്നു. മഖാല അല്ലാഹു വഖാല റസൂലുഹു, അല്ലാഹു എന്തു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു എന്ന് നീ നിന്റെ നല്ലവരായ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. നല്ലവരായ മുൻഗാമികൾ അസ്സലഫു സാലിഹ്, സഹാബത്തും താബിഈകളും താബിഉ താബിഈകളും അടങ്ങുന്ന അൽ ഖുറൂനുൽ മുഫദ്ദല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ തലമുറ, അവർ മനസ്സിലാക്കിയതുപോലെ നീ ദീൻ മനസ്സിലാക്കുക, അതാണ് അൽ ഇൽമുൻ നാഫിഉ. ആ ഇൽമു നാഫിഉ ആകുന്നത് എപ്പോഴാണ്, ഉപകാരപ്രദമാകുന്നത് എപ്പോഴാണ്, അത് സാലിഹായ അമലാകുമ്പോഴാണ്, അത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. യഹൂദികൾക്ക് ഇൽമുണ്ടായിരുന്നു പക്ഷേ അമലില്ല, നസ്രാനികൾക്ക് അമൽ പലതും ഉണ്ടായിരുന്നു പക്ഷേ ഇൽമിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ പലരും, മുൻഗാമികളിൽ പലരും പറഞ്ഞിട്ടുള്ളത്, ഈ ഉമ്മത്തിൽ വിവരമുള്ളവർ പിഴച്ചുപോയാൽ അവൻ യഹൂദികളോടാണ് അവന് സാദൃശ്യം, ഈ ഉമ്മത്തിലെ വിവരമില്ലാത്തവർ പിഴച്ചുപോയാൽ നസ്രാനികളോടാണ് അവന് സാദൃശ്യം. അള്ളാഹുവെ, ഈ രണ്ട് വിഭാഗത്തിലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, മറിച്ച് സാലിഹായ അമലിന്റെയും നാഫിയായ ഇൽമിന്റെയും ആളുകളാക്കി നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ് മുസ്ലിമേ നാം ഓരോരുത്തരും, നമ്മളെല്ലാവരും അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ സഹോദരങ്ങളെ, ഈ പിഴച്ച വിഭാഗങ്ങളുടെ മാർഗങ്ങളെ നാം എത്ര സൂക്ഷിക്കണം. അള്ളാഹു ഈ ഹക്കായ ദീൻ നമുക്ക് അവതരിപ്പിച്ചു തന്നു, അത് നമുക്കവൻ പൂർത്തിയാക്കി തന്നു, അതവന്റെ നിഅമത്താണ്, അനുഗ്രഹമാണെന്ന് നമ്മോട് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു ആ ദീനിൽ നിന്ന് തെറ്റിപ്പോയ രണ്ട് വിഭാഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മെ പഠിപ്പിച്ചു. എന്നിട്ട് അവരെക്കുറിച്ച് നാം സൂക്ഷിച്ചില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ കേട്ടിട്ടുള്ള പ്രസിദ്ധമായ ഹദീസില്ലേ, അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ്, لتتبعن سنن من كان قبلكم شبرا بشبر وذراعا بذراع حتى لو دخلوا جحر ضب لتبعتموهم. നിങ്ങൾക്ക് മുൻപുള്ള അവരുടെ മാർഗം പിൻപറ്റുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് സഹാബത്തിനോട് പറയുകയാണ്, ഈ ഉമ്മത്ത് നിങ്ങൾ, അഥവാ ഈ ഉമ്മത്ത് നിങ്ങൾക്ക് മുൻപുള്ളവരുടെ മാർഗം പിൻപറ്റുക തന്നെ ചെയ്യും, അവരുടെ പിഴച്ച മാർഗം. ശിബ്രം ബിശിബിറിൻ വദിറാഅം ബിദിറാഇൻ, ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി. ഹത്താ ലൗ ദഖലു ജുഹറ ദബ്ബിൻ, എത്രത്തോളം അവർ ഒരു ഉടുമ്പിന്റെ, ഉടുമ്പെന്ന് പറയുന്നത് വലിയ വലിപ്പമില്ലാത്തൊരു ജന്തുവാണല്ലോ, അതിന്റെ മാളത്തിൽ അവർ കയറിയിട്ടുണ്ടെങ്കിൽ അതിലും നിങ്ങൾ അവരെ പിൻപറ്റും. സഹാബത്ത് ചോദിച്ചു, ആല യഹൂദു വൻ നസാറ, അള്ളാഹുവിന്റെ റസൂലെ, യഹൂദികളെയും നസറാനികളെയുമാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്, അവരെ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ, അല്ലാതെ മറ്റാരെയാണ്, അല്ലാതെ മറ്റാരെയാണ്. നോക്കൂ എത്ര ബുദ്ധിഹീനമായ പ്രവൃത്തിയാണ് ഒരു ജന്തുവിന്റെ മാളത്തിലേക്ക് കയറുക എന്നത്, ബുദ്ധിഹീനമായ പ്രവൃത്തിയാണ്, സാമാന്യ യുക്തി ഉള്ളവരാളും ചെയ്യാത്ത കാര്യമാണ്. അങ്ങനെ നേരായ ബുദ്ധിക്ക് നിരക്കാത്ത അങ്ങനെയുള്ള വൻവിഡ്ഢിത്തങ്ങളിൽ പോലും യഹൂദികളെയും നസറാനികളെയും ഈ ഉമ്മത്ത് പിൻപറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നഊദു ബില്ലാ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർ അവരുടെ മാർഗം പിൻപറ്റിയാലല്ലാതെ നമ്മെക്കുറിച്ച് തൃപ്തിപ്പെടുകയില്ല. നീ എന്ത് അവരുടെ മുന്നിൽ അഭിനയിച്ചു കാണിച്ചാലും കാര്യമില്ല. അള്ളാഹു പറഞ്ഞു, വലൻ തർദാ അൻക യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മില്ലത്ത് അവരുടെ മാർഗം പിൻപറ്റാതെ ഒരിക്കലും യഹൂദികളും നസറാനികളും നിന്നെക്കുറിച്ച് തൃപ്തി അടയുകയില്ല, നിന്നെക്കുറിച്ച് അവർക്ക് തൃപ്തി ഉണ്ടാവുകയില്ല, നിന്നോട് അവർക്ക് ഇഷ്ടമുണ്ടാവുകയില്ല. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, പറയുക അള്ളാഹുവിന്റെ സന്മാർഗം അതാകുന്നു ഹുദ, അതാകുന്നു സന്മാർഗം. അള്ളാഹു കാണിച്ചു തന്ന വഴി ഉപേക്ഷിച്ച് ഈ പിഴച്ചാളുകളുടെ വഴിയിലേക്ക് നമ്മൾ പോവുകയോ? എന്നാൽ ഈ ഉമ്മത്ത് അങ്ങനെ ബുദ്ധിഹീനമായി ബുദ്ധിയില്ലാത്തവരെ പോലെ പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല കേട്ടാൽ അറക്കുന്ന തിന്മകളിൽ പോലും ഈ ഉമ്മത്ത് ആ പിഴച്ച വിഭാഗങ്ങളെ പിൻപറ്റുമെന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലയതിയന്ന അലാ ഉമ്മതി മാ അതാ അലാ ബനി ഇസ്രായീൽ ഹദ്വൻ നഅലി ബിന്നഅൽ, ബനു ഇസ്രായേലർക്ക് എന്ത് സംഭവിച്ചോ അതെന്റെ ഉമ്മത്തിന് സംഭവിക്കുന്നതാണ്. ഹദ്വൻ നഅലി ബിന്നഅൽ, ചെരുപ്പിനോട് ചെരുപ്പ് എങ്ങനെയാണ് എന്നതുപോലെ, രണ്ട് ചെരുപ്പ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? രണ്ട് ചെരുപ്പ് ഒരുപോലെ ആയിരിക്കും എന്നതുപോലെ, ചെരുപ്പിന് ചെരുപ്പൊത്തതുപോലെ ബനു ഇസ്രായേലരോട് ഈ ഉമ്മത്ത് ഒക്കുക തന്നെ ചെയ്യും, അവരെ പോലെ ചെയ്യുക തന്നെ ചെയ്യും. ഹത്താ ഇൻ കാന മിൻഹും മൻ അതാ ഉമ്മഹു അലാനിയ ലകാന ഫീ ഉമ്മതി മൻ യസ്നഉ ദാലിക്, അവരുടെ കൂട്ടത്തിൽ തന്റെ ഉമ്മയെ പരസ്യമായി വ്യഭിചരിച്ചവൻ ഉണ്ടെങ്കിൽ അതും ചെയ്യുന്നവൻ ഈ ഉമ്മത്തിൽ ഉണ്ടാകും. നഊദു ബില്ലാഹ്, നസ്അലുല്ലാഹ അലാഫിയ. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വ ഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ തിൻതൈനി വസബഈന മില്ല വ തഫ്തരിഖ് ഉമ്മതി അലാ തലാതി വസബഈന മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത വാഹിദ. ബനു ഇസ്രായീൽ 72 വിഭാഗങ്ങളായി പരസ്പരം വേർപെട്ടു, പരസ്പരം കക്ഷികളായി പിരിഞ്ഞു. ഈ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും, അതെല്ലാം നരകത്തിലാണ് ഒരു കക്ഷിയൊഴികെ. നോക്കൂ, ആ ഭിന്നിപ്പിൽ പോലും ദീനിന്റെ പേരിൽ കക്ഷികളായി പരസ്പരം അള്ളാഹുവിന്റെ പാശം ഉപേക്ഷിച്ച്, കിതാബും സുന്നത്തും സലഫുകളുടെ ഫഹുമും ഉപേക്ഷിച്ച് പരസ്പരം ചേരിതിരിയുന്നതിലും ഈ ഉമ്മത്ത് ബനു ഇസ്രായീലിനെ പിൻപറ്റുമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് അറിയിച്ചിട്ടുള്ളത്. നോക്കൂ, ദീൻ നശിപ്പിക്കുന്നു, ദീൻ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവരെ പിൻപറ്റും, ഷഹവത്തുകളിൽ മോശമായ ആഗ്രഹങ്ങളിൽ അവരെ പിൻപറ്റും. ഇതാണ് നാം ഈ ഉമ്മത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ലവരായ മുൻഗാമികളുടെ മാർഗത്തിൽ, യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച യഥാർത്ഥ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്ത് ഒരു പിഴച്ച വഴിയിൽ അതിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആ പ്രവചനം പുലരുമെന്നതിൽ സംശയമില്ല. പക്ഷേ ആ പ്രവചിക്കപ്പെട്ട ആളുകളിൽ പെടാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലം ഈ ഉമ്മത്ത് ലാത്തെയും ഉസ്സയെയും വീണ്ടും ആരാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, മുശ്രിക്കുകളോട് ചെന്നു ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ബനു ഇസ്രായേലർക്ക് സംഭവിച്ചത് തന്നെയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചര്യയായി പഠിപ്പിച്ച വളരെ അറിയപ്പെട്ട കാര്യമാണ് ഖബറുകൾ മസ്ജിദുകളാക്കുക എന്നത്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. യഹൂദി നസറാനികൾ അല്ലാഹു ശപിക്കട്ടെ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുത്തെ അവസാനത്തെ സമയത്ത് ശക്തമായി ഉമ്മത്തിനെ അവിടുന്ന് താക്കീത് ചെയ്തു ഈ വിഷയത്തിൽ. നോക്കൂ, മുസ്ലിം ഉമ്മ അവരെ ആ വിഷയത്തിൽ എത്രത്തോളമാണ് പിൻപറ്റിയതെന്ന്, എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പ്രവചനം പുലർന്നുവെന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കാണുന്നതാണ്, നമ്മുടെ കാതുകൾ കൊണ്ട് നാം കേൾക്കുന്നതാണ്. നാട് നിങ്ങളെ കാണുന്ന ഖബറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കൗമു ചെയ്തു എന്ന് പറഞ്ഞോ ആ ചെയ്തത് പോലും ഈ ദീനിൽ തെളിവാക്കി അവതരിപ്പിക്കുന്ന ആളുകൾ. ആദം നബിയുടെ മക്ബറയുണ്ട് ഇന്ന സ്ഥലത്ത്, ഇവന്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട് അത്രേ. ഇത് നൂഹ് നബിയുടെ മക്ബറയാണ്, ഇത് സാലിഹ് നബിയുടെ ഖബറാണ്. ഇങ്ങനെ പറഞ്ഞ് കാണാ കാഴ്ചകൾ എന്ന് പറഞ്ഞ് ഈ കള്ളക്കാഴ്ചകൾ മുസ്ലിയാക്കന്മാർ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇതാ ഇത് ഈ നബിയുടെ ഖബറാണ്, ഇന്ന നബിയുടെ ഖബർ, ഇന്ന നബിയുടെ ഖബർ. ഖബറുകളുടെ കഥയാകട്ടെ പലതും കളവാണ്. പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരൊറ്റ നബിയുടെയും ഖബർ ഇന്ന സ്ഥലത്താണെന്ന് വ്യക്തമായി യാതൊരു തെളിവുമില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒഴികെ. ബാക്കി ഒരു നബിയുടെയും ഖബർ അത് സഹീഹായി വന്നിട്ടില്ലെന്ന് അഹ്ലു സുന്നത്തിന്റെ മഹാന്മാരായ ഇമാമുമാർ വളരെ വ്യക്തമായി അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. സഹാബത്തിൽ ചിലരെ കാണാം, മദീനയിൽ മരണപ്പെട്ട സഹാബിക്ക്, മദീനയിൽ ഖബറടക്കപ്പെട്ട സഹാബിക്ക് കാണാം. ഷാമിൽ ഖബർ, ഒരു സ്ഥലത്ത് ഒരേ ആൾക്ക് രണ്ട് സ്ഥലത്ത് ഖബർ, പല സ്ഥലങ്ങളിൽ ഖബറുകൾ. നോക്കൂ, ഇതെല്ലാം യഹൂദികളുടെയും നസ്രാനികളുടെയും ശപിക്കപ്പെട്ട മാർഗമാകുന്നു. അതുപോലെ അവരുടെ വിഷയത്തിൽ അതിരു കവിയുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, യാ അഹ്ലൽ കിതാബ് വഅഹ്ലുൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ്. നിങ്ങൾ നിങ്ങളുടെ ദീനിൽ ഗുലുവ് കാണിക്കരുത്, അതിരുവിടരുത്, അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ഇല്ലാത്തത് പറയരുത്. എന്താണ് അവർക്ക് ദീനിൽ ഉണ്ടായ ഗുലു? അള്ളാഹുവിന്റെ നബിമാരിൽ അവർ, അള്ളാഹുവിന്റെ നബിമാരോടുള്ള ബഹുമാനത്തിൽ അവർ അതിരുവിട്ടു, അവരെ ഇലാഹുകളാക്കി, അവരോട് ദുആ ചെയ്യാൻ തുടങ്ങി. ഈ ഉമ്മത്തിന് സംഭവിച്ചത് നോക്കൂ, നമ്മുടെ ഉമ്മത്ത് അവർ ചെയ്തതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്നു, അത് ബൈത്തുകളാക്കി ചൊല്ലുന്നു, ചൊല്ലിക്കുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അത് ചെയ്യാത്തവരെ ദീനിന്റെ ശത്രുക്കളായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവരായി ജനങ്ങൾക്ക് മുന്നിൽ ചിത്രീകരിക്കുന്നു. വല്ലാഹുൽ മുസ്തആൻ വഇലൈഹി തുക്ലാൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതുപോലെ നോക്കൂ സഹോദരങ്ങളെ, നബിമാരോട് എതിര് പ്രവർത്തിക്കുക, അള്ളാഹുവിന്റെ നബിമാരുടെ വാക്കുകൾക്ക് എതിര് പറയുക എന്നത് യഹൂദികളുടെ സ്വഭാവമാണ്, നസ്രാനികളുടെ സ്വഭാവമാണ്. അതിനെ ഇല്ലാത്ത വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അതിനില്ലാതാക്കി കളയുക എന്നത്. നമുക്കറിയാമല്ലോ ബനു ഇസ്രായേലിൽ ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകത്തിന്റെ പേരിൽ അവർ രണ്ട് ചേരികളായി യുദ്ധത്തിലാകുമെന്ന് വന്നു. അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ പരാതി പറഞ്ഞു. മൂസ നബിയോട് അള്ളാഹു പറഞ്ഞു, അവരോട് കൽപ്പിക്കുക ഒരു പശുവിനെ അറുക്കുവാൻ. അള്ളാഹുവിന്റെ നബിയുടെ ഒരു റസൂലിന്റെ കൽപ്പനയാണ്. അവർ ചോദിച്ചത് എന്താണ്? അതത്തഖിദുന ഹുസുവാ, നിങ്ങളെന്താ ഞങ്ങളെ കളിയാക്കുകയാണോ? അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന ഒരു റസൂൽ, ആ റസൂൽ ഒരു പശുവിനെ അറുക്കാൻ അവരോട് കൽപ്പിച്ചപ്പോൾ അവരുടെ മറുപടി നോക്കുക, അതത്തഖിദുന ഹുസുവാ, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുകയുണ്ടായി, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ വജബ തക്ഫീറുഹു, അവനെ കാഫിറാണെന്ന് പറയൽ നിർബന്ധമാകുന്നു. തക്ഫീർ നിർബന്ധമാണെന്നാണ് പറഞ്ഞത്, അവൻ കാഫിറാകുമെന്നല്ല, അവൻ കാഫിറാണെന്ന് പറയൽ നിർബന്ധമാകുന്നു. നഊദു ബില്ലാ. അവ നബിമാരോട് മുഖാലഫത്ത് കാണിക്കുക, അവരുടെ വാക്കുകൾ അവരുടെ വാക്കുകളാണെന്ന് അറിഞ്ഞിട്ടും അതിനെ തള്ളിക്കളയുക ദുനിയാവിന് വേണ്ടി എന്നത് ഈ പിഴച്ച വിഭാഗത്തിന്റെ യഹൂദികളുടെയും നസറാനികളുടെയും സ്വഭാവമാകുന്നു. ബിദഅത്തുകൾ, ദീനിലില്ലാത്തത് കടത്തിക്കൂട്ടുക, ദീനിൽ അവർക്ക് വേണ്ടാത്തത് അവർക്കിഷ്ടമല്ലാത്തത് ഒഴിവാക്കുക. കുല്ലമാ ജാഅകും റസൂല ബിമ ലാ തഹ്വ അൻഫുസുകും ഇസ്തക്ബർതും ഫഫരീഖൻ കദബ്തും വഫരീഖൻ തഖ്തുലൂൻ. അല്ലാഹു ചോദിച്ചില്ലേ, നിങ്ങളുടെ ഹവക്ക് പറ്റാത്തത്, നിങ്ങളുടെ തോന്നിവാസത്തിന് യോജിക്കാത്തതുമായി അല്ലാഹുവിന്റെ കൽപ്പനയുമായി അവന്റെ റസൂലുകൾ വന്നാൽ നിങ്ങൾ കിബിറ് നടിക്കുകയും ചിലരെ നിങ്ങൾ കൊന്നുകളയുകയും ചിലരെ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയോ? അങ്ങനെ ചെയ്തവരാണ് യഹൂദികൾ. അല്ലാഹുവിന്റെ നബിമാരെ ഒരു ദയവുമില്ലാതെ കൊന്നുകളഞ്ഞവരാണവർ. ആരാണ് അല്ലാഹുവിന്റെ റസൂലുകൾ? ഏറ്റവും നല്ല കൽബിന്റെ ഉടമകൾ. അവർ ദ്രോഹിച്ചവരാണോ? അവർ ഉപദ്രവിച്ചവരാണോ? അല്ലവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വന്നവർ. അവരെ കൊന്നുകളഞ്ഞ ക്രൂരന്മാർ, പാറക്കല്ലിനേക്കാളും കടുത്തുറച്ച കൽബിന്റെ ഉടമകൾ. അവർ നന്മ കൽപ്പിക്കുന്നവരെ കൊന്നുകളഞ്ഞു എന്ന് അല്ലാഹു പറഞ്ഞു. നന്മയിലേക്ക് വിളിക്കുന്നവരോട്, തിന്മയെ എതിർക്കുന്നവരോടാണ് ഇന്നാളുകൾക്ക് ദേഷ്യം. ഒരുത്തനൊരു തിന്മയെ എതിർത്താൽ പിന്നാകെ ബഹളമായി, അവനെതിരിൽ എല്ലാ ശൈത്താന്റെ അനുയായികളും അത് ഒരുമിച്ചു കൂടുകയായി. അയാൾ അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, കേസെടുക്കണം, ജയിലിടണം, എന്താണ് അയാൾ പറഞ്ഞിട്ടുണ്ടാവുക? ഒരു തിന്മ എതിർത്തതായിരിക്കും, ഒരു നന്മ പഠിപ്പിച്ചതായിരിക്കും. ഈ ആളുകൾക്ക് തിന്മ വിരോധിക്കലാണ് ഇവരുടെ അരികിൽ. ഇവർക്ക് തിന്മ എന്നാൽ തിന്മ വിരോധിക്കലാണ്, ഇവരുടെ നന്മ എന്നാൽ എല്ലാ തിന്മകൾക്കും ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കലാണ്. ഇത് സഹോദരങ്ങളെ, ഈ പിഴച്ച വിഭാഗങ്ങളുടെ, യഹൂദി നസ്രാനികളുടെ മാർഗമാകുന്നു. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എല്ലാ രൂപത്തിലും എതിരാകാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു വിഭാഗത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടവനായി. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു ഖൗമിനോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടുവെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഈ വാക്ക് ഒരുത്തൻ ഒരു ഖൗമിനെ അനുകരിച്ചാൽ അവരിൽ പെട്ടു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് അത് ഹറാമാണ്. അങ്ങനെ ചെയ്യൽ ഏറ്റവും ചുരുങ്ങിയത് ഹറാമാണ്. ഏറ്റവും വലുതെന്തായി മാറും? അവൻ കാഫറായി തീരും, ആ ഖൗമിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. ചില ആളുകൾ മറ്റുള്ള ദീനിന്റെ ആളുകളുടെ, മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ മതപരമായ ചടങ്ങുകളിൽ അതിനുപോലും ആശംസകൾ നേരുകയും അതിൽ പോലും പങ്കെടുക്കുകയും ചെയ്താൽ അവർ പറയും, ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല. വിശ്വാസമില്ലാതെ പങ്കെടുക്കലാണ് സഹോദര റസൂള വിലക്കിയത്. വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ ഈ കാഫറായില്ലേ? വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഹറാമും ഹലാലും, പിന്നെ നീ കാഫറാണ്. വിശ്വാസമില്ലാതെ പാടില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഏറ്റവും ചുരുങ്ങിയത് ഹറാമാണ്. ഇത് മതപരമായ വിഷയങ്ങളുടെ കാര്യത്തിലാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് വെറും മതപരമായ കാര്യങ്ങളല്ല, മറിച്ച് അവർക്ക് ഖാസായ, അവർക്ക് പ്രത്യേകമായ എന്തുണ്ടോ അതിൽ അതുപോലെ ചെയ്യാൻ ഒരു മുസ്ലിമിന് പാടില്ല. അവർക്ക് മാത്രമായി അറിയപ്പെട്ട കാര്യം, മുസ്ലിമീങ്ങളും എല്ലാവരും, അവരിലെ വിവരമുള്ളവരും, സാധാരണക്കാരും ഒക്കെ മനുഷ്യരെന്ന നിലക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അതിലവരെ പിൻപറ്റലല്ല. അവർക്ക് ഖാസായ കാര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു സഹാബി റസൂലുള്ളാഹ കാണെ ഇടതുകൈ അത് പിന്നിലേക്ക് കുത്തി, ഇടതുകൈയുടെ ഉള്ളം കൈ അതിന്മേൽ ചാഞ്ഞിരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത്തഖഉദു ഖിദത അൽമഗ്ദൂബി അലൈഹിം, അല്ലാഹുവിന്റെ കോപത്തിനിരയായവരുടെ ഇരുത്തമാണോ നീ ഇരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. അതൊരു ഇരുത്തമാണ്, പക്ഷേ അത് അവരുടെ ഇരുത്തമാണ്. അവരുടെ നിസ്കാരത്തിൽ, അവരുടെ സലാത്തിൽ അങ്ങനെയാണ് അവരുടെ ഇരുത്തം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിലക്കി. അതുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, ആരെങ്കിലും അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവൻ വേണമെങ്കിൽ രണ്ടു കൈ കൊണ്ടും ചാരിയിരിക്കട്ടെ, ഇടത് കൈ മാത്രം അവൻ ചാരിയിരിക്കരുത്, അല്ലെങ്കിൽ വലത് കൈയിൽ ചാരിയിരിക്കുക, അവരെ പോലെ ആകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതിലെന്താണുള്ളത് സഹോദരൻ? ഒരു ഇരുത്തമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോ ഇതുകൊണ്ട്? ഒരാൾ അങ്ങനെ ഇരുന്നത് കൊണ്ട്? പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുകയുണ്ടായി. അവർക്ക് ഖാസായ രൂപം നബി അവർക്ക് ഖാസായ അവരെ പോലെയുള്ള രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. ഖാലിഫുൽ യഹൂദ് വഫിറുൽ ലിഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹൂദികളോട് നിങ്ങൾ എതിരാവുക, നിങ്ങൾ താടി വളർത്തുക. അഹ്ഫു ശവാരിബ വഫിറുൽ ലിഹാ, മീശ പറ്റ വെട്ടി ഒതുക്കുക. അതുപോലെ വഫിറുൽ ലിഹാ, താടി വളർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എതിരാകുന്നത് കൊണ്ട്, എതിരാകാൻ ഉള്ള കാരണമായി ഇത് പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം എടുക്കാതെ നോമ്പെടുക്കുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? നിങ്ങൾ അത്താഴം കഴിക്കണം, യഹൂദികൾ അവരുടെ നോമ്പിന് അത്താഴം അത്താഴം കഴിക്കാറില്ല. ബനു ഇസ്രായേൽ അഹ്ലു കിതാബ് അവരുടെ നോമ്പിന് അത്താഴം കഴിക്കാറില്ല. ഇങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് നിസാരമാണെന്ന് തോന്നിയേക്കും. പക്ഷെ നിസാരമായതല്ല. വസ്ത്രം, വേഷം, ഇതിനൊക്കെ വലിയ പ്രത്യേകതയുണ്ട്. ഒരാൾ ഒരു വിഭാഗത്തിന്റെ വസ്ത്രം ധരിച്ചാൽ അയാളുടെ ഉള്ളിൽ തന്നെ തോന്നും ഞാൻ അയാളെ പോലെ ആയി എന്ന്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പട്ടാളക്കാരെ നോക്കൂ, സൈനികരെ നോക്കൂ, ഒരേ വേഷക്കാരാണ് അവരെല്ലാവരും. എന്തിനാണ്? ആ വേഷത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ വേഷം ധരിച്ചാൽ ഒരു സൈനികനല്ലാത്തവൻ ധരിച്ചാൽ പോലും അവന് തോന്നും ഞാനിപ്പോ ഒരു ഞാനെന്തോ അവരുടെ കൂട്ടത്തിൽ ആയതുപോലെ. ഒരു പോലീസുകാരന്റെ വസ്ത്രം ഒരാൾ ധരിച്ചാൽ, അവരുടെ ഒരു യൂണിഫോം ധരിച്ചാൽ അവനുള്ളിൽ തോന്നും ഞാനതായോ എന്ന്. അവരുടെ തമ്മിലുള്ള ഐക്യവും ഒരുമയും അതിന് ഈ വസ്ത്രം അതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞ ഉദാഹരണമാണിത്. നോക്കൂ സഹോദരങ്ങളെ, ഇത്രയും നിസാരമെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സരീഹായ അവരുടെ വ്യക്തമായ മാർഗം സ്വീകരിക്കുന്ന എത്ര എത്ര മുസ്ലിം മക്കൾ, മുസ്ലിം സ്ത്രീകൾ, മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. ആരെയാണ് ഇവരൊക്കെ മാതൃകയാക്കുന്നത്? ആരെപ്പോലെയാണ് ഇവരൊക്കെ നടക്കുന്നത്? എത്ര എത്ര മുസ്ലിം ചെറുപ്പക്കാരാണ്. അവരുടെ വസ്ത്രം എങ്ങനെ? അവൻ ധരിച്ച പാൻസും അവന്റെ കുപ്പായവും എങ്ങനെയാണ്? അവന്റെ മുടി എങ്ങനെ? ഇതൊക്കെ നോക്ക്, ആരെയാണ് മാതൃകയാക്കുന്നത്? കുഫ്ഫാറുകളെ, ഫുസ്സാഖുകളെ, അള്ളാഹുവിങ്കൽ യാതൊരു വിലയുമില്ലാത്ത ആളുകളെ. നീ പറയൂ, നീ പരലോകത്ത് ചെന്നാൽ ഇവരുടെ കൂടെ കിടക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും കൂടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്നക മഅ മൻ അഹബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ അവരുടെ കൂടെയായിരിക്കുമെന്നാണ്. സ്നേഹമെന്നാൽ സഹോദര വെറും അവകാശവാദങ്ങളല്ല, അത് അവകാശവാദങ്ങളല്ല, അത് കൽബിലുണ്ടാകേണ്ടതാണ്. അത് നിന്റെ പുറമേക്ക് കാണേണ്ടതും കൂടിയാണ്. നിന്റെ കൽബിലേക്കും അമലിലേക്കും അള്ളാഹു നോക്കും. നിന്റെ കൽബിലേക്കും അമലിലേക്കും അള്ളാഹു സുബ്ഹാനഹു തആല നോക്കും. ആരെയാണ് സഹോദരങ്ങളെ നമ്മൾ മാതൃകയാക്കുന്നത്? ആരെയാണ് നാം ബോധ്യപ്പെടുത്തുന്നത്? എന്താണ് നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഇസ്രായീലരെ കുറിച്ച് പറഞ്ഞു, നമ്മോട് പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളുടെ കാര്യം സൂക്ഷിക്കുക. ബനു ഇസ്രായീലരിലെ ആദ്യത്തെ ഫിത്ന, ആദ്യത്തെ കുഴപ്പം സ്ത്രീകളുടെ വിഷയത്തിലായിരുന്നു. എന്താണ് നമ്മുടെ പെണ്ണുങ്ങളുടെ സ്ഥിതി? എന്താണ് നമ്മുടെ പെൺമക്കളുടെ സ്ഥിതി? എന്താണ്? എന്ത് വസ്ത്രമാണ് അവർ ധരിക്കുന്നത്? പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാളും മുൻപേ പൊതുവെ പ്രായപൂർത്തിയാകും. അവർക്ക് ഹൈദ് വന്നാൽ, മെൻസസ് തുടങ്ങിയതോടെ അവർ പ്രായപൂർത്തിയായവരായി. എന്നാൽ കുറെ ഉപ്പാരിക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല, മക്കൾ വലുതായോ ഇല്ലേ. മക്കൾ വലുതാകണമെങ്കിൽ ഏകദേശം ഒരു 18 വയസ്സാകണം, അല്ലെങ്കിൽ അതിനു മുകളിൽ വയസ്സാണെന്നാണ് ഇപ്പോഴും കുറെ വിവരമില്ലാത്ത ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല സഹോദര, ഇനി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണെങ്കിൽ പോലും ചില പെൺകുട്ടികൾ, അവർ ശരീര വളർച്ച ഉണ്ടാവും, അവർക്ക് ഇസ്ലാമിന്റെ വേഷം നീ പഠിപ്പിക്കണം. അല്ലെങ്കിൽ കൂടി പ്രായപൂർത്തിയായില്ല, ചെറിയ മക്കളാണെങ്കിൽ കൂടി വളരെ വൃത്തികെട്ട വസ്ത്രം, വൃത്തികെട്ട സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം, സിനിമാ നടിമാരും നർത്തകിമാരും അതുപോലെ വൃത്തികെട്ട സ്ത്രീകളും ഒക്കെ ധരിക്കുന്ന വസ്ത്രം, അത് ഈ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തിക്കല്ലേ എന്ന് പറഞ്ഞ് അവരൊന്നാകെ, ചെറിയ മക്കൾ ഒന്നാകെ പർദ്ധാനിക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ വളരെ മോശമായ ഇങ്ങനെയുള്ള ഫുസ്സാക്കുകളായ അങ്ങനെയുള്ള ഫിസ്റ്റിന്റെ ആളുകൾക്ക് അവർ മാത്രം ധരിക്കുന്ന വസ്ത്രം, അവരുടെ വസ്ത്രം, അത് കുട്ടികളെ ശീലിപ്പിക്കരുത്, ചെറിയ മക്കളാണെങ്കിൽ പോലും. അപ്പൊ അവർ വലുതായാൽ, പ്രായപൂർത്തിയായാൽ എന്തായിരിക്കും മക്കളുടെ കാര്യം? അള്ളാഹു നമ്മുടെ ചോദ്യം ചെയ്യും സഹോദരങ്ങളെ, ഇവരെ യഹൂദി നസ്രാനികളെ അനുകരിക്കുന്ന എന്തൊക്കെ വിഷയങ്ങൾ? എത്ര എത്ര മുസ്ലിം വീടുകളിൽ ജന്മദിനം ആഘോഷിക്കപ്പെടുന്നു, കേക്ക് മുറിക്കുന്നു, ബർത്ത്ഡേ കേക്കാണ്, കുട്ടിയുടെ കയ്യിൽ കൈ കൊടുത്ത് മുറിക്കുന്നു, കുറെ ആളുകൾ കൈയടിക്കുന്നു, അത് ഫോട്ടോ എടുക്കുന്നു, അത് ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നു, വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുന്നു. എന്താണ് സഹോദര, ഏത് ദീനിലാണ് നീ ഉള്ളത്? മാർക്കോസിന്റെയും പൗലോസിന്റെയും ദീനിലാണോ നീ ഉള്ളത്? അല്ല അബൂബക്കറിന്റെയും ഉമറിന്റെയും ദീനിലോ? ആരാണ് നിന്റെ മാതൃക? ആരാണ് നിന്റെ റസൂൽ? ഏത് റബ്ബിനെയാണ് നീ ഇബാദത്ത് ചെയ്യുന്നത്? ഏത് ദീനിലാണെന്നാണ് നീ അള്ളാഹുവിന്റെ മുന്നിൽ നീ മറുപടി പറയാൻ പോകുന്നത്? ദീനിനെ കുറിച്ച് ഇജ്ജത്ത് വേണം സഹോദരങ്ങൾ. നമ്മൾ മുസ്ലിങ്ങളാണ്. അള്ളാഹു യഹൂദിയായും നസ്രാനിയായും നമ്മെ മരിപ്പിച്ചു കളയുമോ എന്ന് നാം പേടിക്കണം. ഇതാ ഈ മസ്ജിദിൽ ഈ ജുമാക്ക് ഈ ഖുതുബക്ക് മുന്നിൽ നിങ്ങൾ വന്നിരിക്കുന്ന ഈ അവസ്ഥ നിങ്ങൾക്ക് തന്നവൻ റബ്ബാൻ. ഇതുപോലൊരു കുരിശിന്റെ മുന്നിൽ നിങ്ങൾ ഇരിക്കുന്നവരാക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. ഒരു ബിംബത്തിന് മുന്നിൽ ഭജനമിരിക്കുന്നവരാക്കാൻ നിങ്ങൾ അങ്ങനെ ആക്കി തീർക്കാൻ കഴിവുള്ളവനാണ് റബ്ബ്. എന്നെയും നിങ്ങളെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഹിദായത്ത് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തെക്കാൾ, നമ്മുടെ എല്ലാ സമ്പത്തിനേക്കാൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഹിദായ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഹിദായത്തിലാക്കി നമ്മെ, അതിലാക്കി നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അൻസൂറിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അൻസൂറിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ മസ്ജിഖ് മുൽക അദാഇൽ മുസ്ലിമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദ്.